Today we will discuss about the structure and function of Golgi bodies inside the cell. So Golgi bodies are membrane bound organelles. They are also called as Golgi vesicles, or the entire system is called as Golgi apparatus. But Golgi body nu parna actually membrane bound aayittulla kore spaces ingana adiki adiki vechirikkundana. So I can say Golgi bodies are aggregations of membrane bound spaces. Ini അവരുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സെക്രീഷൻ ആണ്. സോ ദേ ആർ അബണ്ടൻ്റ് ഇൻ ദ സെക്രീറ്ററി സെൽസ്. സോ ദി ഫംഗ്ഷൻസ് ഓഫ് ഗോൾജി ബോഡീസ് ആർ സെല്ലിൽ നിന്നും സെക്രീറ്ററി മെറ്റീരിയൽസ് എന്തെങ്കിലും പാക്ക് ചെയ്യുക, അതായത് ഗ്ലാൻഡുലാർ ആയിട്ടുള്ള സെൽസിലൊക്കെ കുറേ സെക്രീഷൻസ് ഉണ്ടായിരിക്കും. സോ അതെല്ലാം പാക്ക് ചെയ്യുക, പിന്നെ സെല്ലിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീൻസ് അത് ഫുള്ളി ഫംഗ്ഷണൽ ആകണമെങ്കിൽ ദേ ഹാവ് ടു ബി ഐദർ ഗ്ലൈക്കോസിലേറ്റഡ്, അതല്ലെങ്കിൽ ഫോസ്ഫോറിലേറ്റ് ചെയ്യണം, ഓർ ദേ ഹാവ് ടു ബി സൾഫേറ്റഡ്, ഓർ there should be processing of these proteins by proteolysis. അതായത് ഒന്നുകിൽ പ്രോട്ടീൻസിലേക്ക് ഗ്ലൂക്കോ പോളിസാക്രൈഡ് റെസിഡ്യൂസ് ആഡ് ചെയ്യുന്നതിനാണ് ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുന്നത്. ദെൻ ഓൺലി ദേ വിൽ ബിക്കം ഫംഗ്ഷണൽ പ്രോട്ടീൻസ്. ഇപ്പോൾ ആൻറ്റിബോഡീസ് ഒക്കെ ദ ആർ ഗ്ലൈക്കോ പ്രോട്ടീൻസ്, ഗ്ലൈക്കോസിലേറ്റഡ് പ്രോട്ടീൻസ് ആണ്. പിന്നെ സം പ്രോട്ടീൻസ് വിൽ ബിക്കം ഫംഗ്ഷൻ ഓൺലി വെൻ ദേ ആർ ഫോസ്ഫോ റിലേറ്റഡ്, ഓർ വെൻ ദേ സൾഫേറ്റ് റെസിഡ്യൂസ് ആർ ആഡ് ടു ദം, ഓർ ബൈ പ്രോട്ടിയോലൈസിസ് ആൻഡ് പ്രോസസ്സിംഗ്. അപ്പോൾ ഇത്തരം മോഡിഫിക്കേഷൻ, പ്രോട്ടീൻ മോഡിഫിക്കേഷനൊക്കെ നടക്കുന്നത് ഗോൾജി ബോഡീസിനകത്താണ്. പിന്നെ അതുപോലെ പോളിസാക്രൈഡിൻ്റെ സിന്തസിസ്, ഗ്ലൈക്കോലിപ്പിഡ്സ്, ലിപ്പിഡ്സ് ഗ്ലൈക്കോസിലേറ്റ് ചെയ്യുമ്പോൾ ദേ ബിക്കം ഗ്ലൈക്കോലിപ്പിഡ്സ്, അതിൻ്റെ സിന്തസിസ് ഒക്കെ നടക്കുന്നത് ഗോൾജി ബോഡീസിലാണ്. ആൻഡ് ദേ ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ദ സോർട്ടിങ് ഓഫ് പ്രോട്ടീൻസ് ടു വേരിയസ് ലൊക്കേഷൻസ്. സെല്ലിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീൻസിന് നിശ്ചിത ലൊക്കേഷൻസിലേക്ക് സോർട്ട് ചെയ്ത് വിടുന്നത് ഗോൾജി ബോഡീസിൻ്റെ ഫംഗ്ഷനാണ്. They are also involved in the formation of new membrane elements. That is, the membrane, you know that the membrane is a lipid bilayer, but it is also associated with a number of polysaccharides, proteins, etc. Appo adinte okke membrane elements ne synthesize cheya. Reprocessing of membrane components after endocytosis. ഒരു സെല്ലിൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ, ഒരു എൻഡോസൈറ്റിനെ നമ്മുടെ സെല്ല് എൻഗൾഫ് ചെയ്യുമ്പോൾ ആ സെല്ലിലെ പ്ലാസ്മ മെംബ്രെയിൻ ബഡ് ഓഫ് ചെയ്യുകയാണ് ഉള്ളിലേക്ക്. അപ്പോൾ അതിനെ റീപ്രോസസ് ചെയ്തിട്ട് വീണ്ടും സെൽ മെംബ്രെയിനിലേക്ക് പാസ് ചെയ്യുക, ദറ്റ് ഈസ് റീപ്രോസസ്സിങ് ഓഫ് മെംബ്രെയിൻ കമ്പോണൻസ് ആഫ്റ്റർ എൻഡോസൈറ്റോസിസ്. ഇതൊക്കെയാണ് ഗോൾജി ബോഡിയുടെ പ്രധാന ഫംഗ്ഷൻസ്. സോ മെയിൻലി പാക്കേജിങ് ആൻഡ് പ്രോസസ്സിങ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. ആൻഡ് വി വിൽ ജസ്റ്റ് ഗോ ഫോർ എ ഹിസ്റ്ററി ഓഫ് ദി ഡിസ്കവറി ഓഫ് ഗോൾജി ബോഡീസ്. ദേ വർ ഫസ്റ്റ് ഡിസ്കവേർഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ബൈ കാമിലിയോ ഗോൾഗി, ആഫ്റ്റർ ഹൂസ് നെയിം ദ ഓറിജിനൽ ഗെറ്റ്സ് ഇറ്റ്സ് നെയിം. And that was in the year 1898. So he was the first person to discover and describe the Golgi complex. So he was Camillo Golgi. And he also named them apparato reticulare interno. That means the reticular or the network-like apparatus inside the cell. That is what is called as apparato reticulare interno. Or it is called the internal reticular apparatus. So that name was also given by Camillo Golgi. And later... Baker, he proposed the name lipochondrin because of the presence of lipid content in the Golgi. In plants, the Golgi complex is also called as dictyosomes. Plants ile kore multiple sets aayittanu kaana plants ile adine dictyosomes nanu vilikka. So they are given different names. Then coming to the occurrence or how they are distributed. They are seen in all the eukaryotic cells. Since they are membrane bound organelles, they are found only in the eukaryotic cells, and they are absent in the mature mammalian RBC. Mature mammalian RBC lacks many vital cell organelles, but in all the other eukaryotic cells, the Golgi complex is seen. Now coming to the location, that is in secretory cells, they will be found in abundance. അതിൽ കാണുന്നത് ദ ആർ സീൻ ഇൻ ബിറ്റ്വീൻ ന്യൂക്ലിയസിൻ്റെയും സെല്ലിൻ്റെ അപ്പിക്കൽ പോളിൻ്റെയും ഇടയിലായിട്ടാണ് ഗോൾജി ബോഡി സാധാരണ കാണുക സെക്രീറ്ററി സെൽസിൽ. നേരെ മറിച്ച് നെർവ് സെൽസിൽ അത് ന്യൂക്ലിയസിന് ചുറ്റുമായിട്ടാണ് കാണുക. ഇൻ ദ സർക്കം ന്യൂക്ലിയാർ പൊസിഷനിലാണ് നെർവ് സെൽസിൽ കാണുക. മിക്കവാറും സെല്ലുകളിൽ ഒരു സിംഗിൾ സെറ്റ് ഓഫ് ഗോൾജി കോംപ്ലക്സ് ഉണ്ടാവുള്ളൂ. എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടിബ്രേറ്റ് സെൽസിൽ, നെർവ് സെൽസിൽ, ലിവർ സെൽസിൽ, പ്ലാന്റ് സെൽസിലൊക്കെ മൾട്ടിപ്പിൾ സെറ്റ്സ് ആയിട്ട് കാണും. അതർവൈസ് ബാക്കിയുള്ള സെല്ലിലൊക്കെ അത് ഒരു സിംഗിൾ സെറ്റായിട്ട് കാണാം. എക്സെപ്ഷൻസ് ആർ ഇൻവെർട്ടിബ്രേറ്റ് സെൽസ്, നെർവ് സെൽസ്, ലിവർ സെൽസ്, പ്ലാന്റ് സെൽസ്. ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട് ഗോൾജി ബോഡീസ് കാണുന്നത് സലൈവറി ഗ്ലാൻസിലാണ്. കാരണം സലൈവറി ഗ്ലാൻസ് സെക്രീറ്ററി ആയിട്ടുള്ള ഗ്ലാൻസ് ആണ്. നൗ കമ്മിങ് ടു ദ മോർഫോളജി. ഇൻ എ ഗോൾജി അപ്പാരറ്റസ് യു വിൻ ഫൈൻഡ് മെംബ്രെയിൻ ബൗണ്ട് സ്പേസസ്, അതായത് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ ചാക്കുകൾ. നമുക്ക് പറയാം ദേ ആർ സ്മോൾ ബാഗ്സ് അല്ലെങ്കിൽ സ്മോൾ വാലറ്റ് എന്ന് വേണേൽ വിളിക്കാം. ദേ വിൽ ബി ബൗണ്ട് ബൈ മെംബ്രെയിൻ. അത് ശരിക്കും മൂന്ന് രൂപത്തിലാണ് കാണുക. സോ ദ ഗോൾജി മോർഫോളജി ഇസ് സീൻ ഇൻ ത്രീ കൈൻഡ്സ്. ദേ ആർ കോൾഡ് ആസ് ലാമെല്ലെ, വെസിക്കിൾസ് ആൻഡ് വാക്യൂൾസ്. മൂന്ന് രൂപത്തിലാണ് കാണുക, ലാമെല്ലെ, വെസിക്കിൾസ് ആൻഡ് വാക്യൂൾസ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗോൾജി ബോഡിയുടെ കോർ യൂണിറ്റ് എന്ന് പറയുന്നത് ഗോൾജി ലാമെല്ലയാണ്. ഒരു ഇപ്പം ഒരു ആനിമൽ സെല്ലിലൊക്കെ ആണെങ്കിൽ ദേ ക്യാൻ ബി ഇൻ നമ്പർ 5 to 6. ഇപ്പോൾ പ്ലാന്റ് സെൽസിലൊക്കെ ആണെങ്കിൽ ദർ വിൽ ബി മോർ ദാൻ 20. അപ്പോൾ ആ രീതിയിലായിരിക്കും ലാമെല്ലയുടെ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഒരു ആനിമൽ സെല്ലിൽ ഒരു 5 to 6 ലാമെല്ലയൊക്കെ ഉണ്ടാവും. നൗ എന്താണ് ഈ ലാമെല്ലെ? ദ ആർ ദ കോർ യൂണിറ്റ്സ് ഓഫ് എ ഗോൾജി അപ്പാരറ്റസ് ആൻഡ് ദേ വിൽ ബി ഫ്ലാറ്റ് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതായത് സാക്ക് ലൈക്ക് ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. പക്ഷേ അറ്റം ഡൈലേറ്റഡ് ആയിരിക്കും. സോ ദേ ആർ ഫ്ലാറ്റൻ സാക്സ് വിത്ത് ഡൈലേറ്റഡ് എൻഡ്സ്. ഇനി ഇവരെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഈ സാക്സിനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് സ്റ്റാക്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പൈലായിട്ട്. അതായത് ഓരോ ലാമെല്ലയും ഒന്നിന് മേലെ ആയിട്ട് പാരലൽ സ്റ്റാക്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പാരലൽ സ്റ്റാക്സ് ഓഫ് ലാമെല്ലെ ആർ കോൾഡ് ആസ് ഗോൾജിയോസോംസ്, ദ പാരലൽ സ്റ്റാക്സ് ഓഫ് ലാമെല്ലെ. ആൻഡ് ഓരോ ലാമെല്ലയ്ക്കകത്തും ഒരു മെംബ്രെയിൻ ബൗണ്ട് സ്പേസ് ഉണ്ടല്ലോ. യു ക്യാൻ കോൾ ദി ഇന്റേണൽ ല്യൂമൻ ഓഫ് ദി ലാമെല്ല. ആ ഇന്റേണൽ ല്യൂമന്റെ പേരാണ് സിസ്റ്റേർണെ. സോ ഗോൾജി സിസ്റ്റേർണെ എന്ന് പറഞ്ഞാൽ ദ ഇന്റേണൽ ല്യൂമൻ ഓഫ് ഈച്ച് ലാമെല്ല. അതിൻ്റെ ഒരു വിഡ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 500 to 1000 നാനോമീറ്റർ ഒക്കെ ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഇസ് ദ വിഡ്ത് ഓഫ് വൺ ലാമെല്ല. നൗ കമ്മിങ് ടു ദ സെക്കൻഡ് type of Golgi structure which you can see in a Golgi apparatus apart from the lamellae are vesicles. Vesicles nu varna bag like aitla round aitla cheriya membrane bound aitla structures aanu. So they are groups of small membrane bound spaces adu ee lamellade chuttum clusters aita kaana. So they are seen as clusters around the lamellae, adinaanu vesicles ennu vilikka. They will be small membrane bound spaces. Unlike the lamellae, they will be somewhat spherical in outline, whereas the lamellae are flat and sac-like. Now, the third type of morphology you can see in a Golgi apparatus are the vacuoles. Vacuoles are membrane-bound spherical structures, but they are larger than the vesicles. So, the vacuoles will be larger than the vesicles and they are seen scattered. മറ്റ് വെസിക്കിൾസ് ആണെങ്കിൽ ക്ലസ്റ്റേഴ്സ് ആയിട്ടൊക്കെ ആണ്, വാക്യൂൾസ് ആണെങ്കിൽ ഇൻഡിവിജ്വലി സ്കാറ്റേർഡ് ആയിട്ടൊക്കെ ആണ്. ഇനി ഈ വെസിക്കിൾസ്, വാക്യൂൾസ്, അതുപോലെ തന്നെ ലാമെല്ലയുടെ ഡൈലേറ്റഡ് എൻസ്, ഇവിടെയൊക്കെ ഒരു അമോർഫസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് ഫിൽഡ് വിത്ത് എ ഗ്രാനുലാർ അമോർഫസ് മെറ്റീരിയൽ വിച്ച് ഇസ് കൺസിഡേർഡ് ടു ബി ആക്ടിങ് ആസ് എ സിമെന്റിങ് സബ്സ്റ്റൻസ്. അപ്പോൾ ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് ടു സേ അബൌട്ട് ദ മോർഫോളജി ഓർ ദ പോളിമോർഫിക് സ്ട്രക്ചർ ഓഫ് ഗോൾജി അപ്പാരറ്റസ്. മൂന്ന് തരം സ്ട്രക്ചേഴ്സ് ആണ് നമുക്കവിടെ കാണാൻ പറ്റുക. ദർ ഇസ് എ ലാമെല്ലെ, ദ വെസിക്കിൾസ് ആൻഡ് ദ വാക്യൂൾസ്. നൗ നെക്സ്റ്റ് വി ഗോ ടു ഹൗ ദ ലാമെല്ലെ ആർ ഫോംഡ്. സോ ദർ വിൽ ഓൾവേസ് ബി ഡൈനമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റിംഗ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലാമെല്ലെ. എന്നുവെച്ചാൽ ഈ ലാമെല്ലെ കോൺസ്റ്റൻ്റ്ലി ഫോം ചെയ്തുകൊണ്ടും ഇരിക്കും, എന്നാൽ ഒരു വശത്തു നിന്ന് അത് പോയിക്കൊണ്ടും ഇരിക്കും. സോ ദി ആർ കോൺസ്റ്റൻ്റ്ലി ബഡഡ് ഓഫ് ഫ്രം ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ലോസ്റ്റ് ഫ്രം ദി അതർ സൈഡ് ആസ് സെക്രീറ്ററി വെസിക്കിൾസ്. കാരണം ഗോൾജിയുടെ പ്രധാന ഫംഗ്ഷൻ തന്നെ സെക്രീഷനാണ്. ആ സെക്രീഷൻ എങ്ങനെയാണ്? അതിൻ്റെ തന്നെ മെംബ്രെയിൻ ബഡ് ചെയ്ത് വെസിക്കിൾസ് ആയിട്ടാണ് ഈ സെക്രീഷൻസിന് അത് പുറത്ത് വിടുന്നത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ലൂസിങ് പാർട്ട് ഓഫ് ഇറ്റ്സ് മെംബ്രെയിൻ ഫ്രം വൺ സൈഡ്, ബട്ട് ഇറ്റ് വിൽ ബി ഫോംഡ് ഫ്രം ദ അതർ സൈഡ്. സോ വി ക്യാൻ സേ ദ ഫോർമേഷൻ ഓഫ് ലാമെല്ലെ എക്സിസ്റ്റ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം. ഇനി ഈ ഗോൾജി കോംപ്ലക്സ് നല്ല എക്സ്റ്റെൻസീവായിട്ട് കാണുന്ന ഗോബ്ലറ്റ് സെൽസിലാണ്. നമ്മുടെയൊക്കെ ഇൻഡസ്റ്റൈനിലും സ്റ്റമക്കിലും ഒക്കെ ഉള്ള സെൽസാണ് ഗോബ്ലറ്റ് സെൽസ്. അത് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന സെൽസാണ്. മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസൊക്കെ ഗോബ്ലറ്റ് സെൽസ്. അതിൽ ലാമെല്ലെ എന്ത് ചെയ്യും? ഈ ലാമെല്ലെ ട്രാൻസ്ഫോം ചെയ്ത് നിറയെ മ്യൂസിലേജ് ഗ്രാന്യൂൾസ് ആയിട്ട് മാറും. ആൻഡ് ദേ ഫിൽ ദ എൻറ്റയർ സെൽ. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗോബ്ലറ്റ് സെൽസിലൊക്കെ ഒരു സിംഗിൾ ഗോൾജി ബോഡി ഉണ്ടാവുള്ളൂ. അത് ട്രാൻസ്ഫോം ചെയ്ത് ചെറിയ മ്യൂസിലേജ് ഗ്രാന്യൂൾസ് ആയിട്ട് എൻറ്റയർ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിനെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുക. അതർവൈസ് ബാക്കിയുള്ള സെല്ലുകളിലൊക്കെ ഇങ്ങനെ ഒരു വശത്ത് കൂടെ അത് പതുക്കെ പതുക്കെ ബഡ് ഓഫ് ചെയ്ത് പോവും, മറ്റേ വശത്ത് കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി അടുത്തത് ഓറിയൻറ്റേഷൻ ഓഫ് ലാമെല്ലെ. ഈ ലാമെല്ലയ്ക്ക് ഒരു ഓറിയൻറ്റേഷൻ ഉണ്ട്. വി കോൾ ഇറ്റ് ആസ് എ പോളറൈസ്ഡ് ഓറിയൻറ്റേഷൻ. അതായത് നമ്മൾ ഓരോ ലാമെല്ലെ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഡിസ്ക് ഷേപ്പായിട്ടുള്ള സ്ട്രക്ചറാണ്, ഒരു ഫ്ലാറ്റൻഡ് സാക്ക് ആയിട്ടുള്ള അറ്റം ഡൈലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ലാമെല്ല എന്ന് പറയുന്നത്. അത് ഓരോ ലാമെല്ലയ്ക്കും ഓരോ ഫ്ലാറ്റൻഡ് സാക്കിനും രണ്ട് ഫേസസ് ഉള്ളത്. വൺ ഇസ് കോൾഡ് ആസ് ദി എൻട്രി ഫേസ് അല്ലെങ്കിൽ ഫോമിംഗ് ഫേസ് അല്ലെങ്കിൽ സിസ് ഫേസ് എന്ന് പറയും. മറ്റേ ഫേസിൻ്റെ പേര് എക്സിറ്റ് ഫേസ് അല്ലെങ്കിൽ മെച്യൂറിംഗ് ഫേസ് അല്ലെങ്കിൽ ട്രാൻസ് ഫേസ്. സോ വൺ ഫേസ് ഇസ് ദ എൻട്രി ഓർ ദ ഫോമിംഗ് ഓർ ദ സിസ് ഫേസ്, ദി അതർ ഇസ് ദ എക്സിറ്റ് ഓർ ദ മെച്യൂറിംഗ് ഓർ ദ ട്രാൻസ് ഫേസ്. നൗ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു? എൻട്രി ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് റീജ്യൻ ഫ്രം വിച്ച് ദ ഗോൾജി ഈസ് ബിലീവ് ടു ഫോം. അത് കോൺവെക്സ് ഇൻ ഔട്ട്ലൈൻ ആയിരിക്കും. അതാണ് ശരിക്കും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്ന് ഫോം ചെയ്യുന്ന ഭാഗം. സോ ഇറ്റ് ഈസ് റിസീവിംഗ് വെസിക്കിൾസ് ഫ്രം ദി എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം വിച്ച് വിൽ ജോയിൻ ഇറ്റ് ഫോമിംഗ് ന്യൂ ലാമെല്ലേ. ഓക്കെ, സോ ദ കോൺവെക്സ് ഫോമിംഗ് ഫേസ് ഇറ്റ് ഈസ് കോൾഡ് എ സിസ് ഫേസ് വിച്ച് വിൽ റിസീവ് വെസിക്കിൾസ് ഫ്രം ദി എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അപ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങോട്ടേക്കായിരിക്കും? അത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുക. സോ ഇറ്റ് ഈസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് ദ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഓർ ഇറ്റ് ഈസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ്. ഇനി അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് നിറയെ ട്യൂബ്യൂൾസ് ഉണ്ട്. ആ ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് സിസ് ഗോൾജി നെറ്റ്വർക്ക് എന്ന് പറയും. സോ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ നമ്പർ ഓഫ് ട്യൂബ്യൂൾസ് വിച്ച് ഇസ് കോൾഡ് ആസ് ദി സിസ് ഗോൾജി നെറ്റ്വർക്ക്. ഇനി രണ്ടാമത്തെ ഫേസ്, ദ കോൺകേവ് ഫേസ് ഓൺ ദി അതർ സൈഡ് ഇസ് കോൾഡ് ആസ് ദ മെച്യൂറിംഗ് ഫേസ് ഓർ ദ ട്രാൻസ് ഫേസ്. അതെന്താ ചെയ്യുക? അത് പുതിയ പുതിയ സെക്രട്ടറി വെസിക്കിൾസിനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. അത് അടുത്ത ലാമെല്ലയുടെ സിസ് ഫേസിൽ ജോയിൻ ചെയ്യും. പിന്നെ അത് അതേ ആ രണ്ടാമത്തെ ലാമെല്ലയുടെ ട്രാൻസ് ഫേസിൽ കൂടെ വെസിക്കിൾസ് പുറത്തു വരും. ഓക്കെ, അപ്പോൾ ദി എക്സിറ്റ് ഫേസ് ഇസ് ഓൾസോ കോൾഡ് ആസ് ദി എക്സിറ്റ് ഫേസ് ഇസ് കോൺകേവ്, ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ദി മെച്യൂറിംഗ് ഫേസ് ഓർ ദ ട്രാൻസ് ഫേസ് വിച്ച് വിൽ ഗിവ് ഔട്ട് മെംബ്രേൻ ന്യൂമറസ് സെക്രട്ടറി വെസിക്കിൾസ്. വെറസ് ട്രാൻസ് ഫേസ് സിസ് ഫേസ് എന്താ ചെയ്യുക? ഇറ്റ് ഇസ് റിസീവിംഗ് വെസിക്കിൾസ്, വെറസ് ദി ട്രാൻസ് ഫേസ് ഇസ് ഗിവിംഗ് ഔട്ട് വെസിക്കിൾസ്. അതപ്പോൾ എങ്ങോട്ടേക്ക് ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇറ്റ് ഇസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് ദ സെൽ സർഫസ്. വെറസ് സിസ് ഫേസ് ഇസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് ദ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഓർ ദ ന്യൂക്ലിയസ്, വെറസ് ദ ട്രാൻസ് ഫേസ് ഇസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് ദ സെൽ സർഫസ്. ഇനി സിസ് ഫേസിലെ പോലെ തന്നെ ഇവിടെയും ഉണ്ട് ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ്. അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഗോൾജി നെറ്റ്വർക്ക്. സിസിനോട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ സിസ് ഗോൾജി നെറ്റ്വർക്ക് എന്ന് പറയും. ഇനി ഈ ലാമെല്ലെ തന്നെ, ഈ ലാമെല്ലയുടെ ഒരു സ്റ്റാക്ക് അല്ലെങ്കിൽ ഒരു പൈലിൽ തന്നെ നമുക്ക് മൂന്ന് തരം സാക്സിനെ കാണാൻ പറ്റും. അതിനെ നമ്മൾ സിസ് ഫേസിൻ്റെ അവിടെ ആയിട്ട് കാണുന്ന സാക്സാണ് സിസ് സാക്സ്, ട്രാൻസ് ഫേസിൻ്റെ അവിടെ കാണുന്ന സാക്സാണ് ട്രാൻസ് സാക്സ്, ഇതിൻ്റെ ഇടയിൽ കാണുന്ന സാക്സാണ് മീഡിയൽ സാക്സ്. അപ്പം മൂന്ന് തരം സാക്സാണ് നമുക്ക് ഈ എന്താ പറയുക ഗോൾജി ലാമെല്ലാർ സ്റ്റാക്കിൽ കാണാൻ പറ്റുക. ദേ ആർ ദി സിസ് സാക്സ്, ദ മീഡിയൽ സാക്സ് ആൻഡ് ദി ട്രാൻസ് സാക്സ്. അപ്പോൾ സിസ് സാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സീൻ ടുവേർഡ്സ് ദ സിസ് ഫേസ് ഓഫ് ദ ലാമെല്ലാർ സ്റ്റാക്ക്. ആ ലാമെല്ലാർ പൈലിൻ്റെ സിസ് ഫേസിൽ കാണുന്നതാണ് സിസ് സാക്കുകൾ. നടുക്ക് കാണുന്ന സാക്ക്, മിഡിലിൽ കാണുന്ന സാക്സാണ് മീഡിയൽ സാക്സ്. പിന്നെ ട്രാൻസ് ഫേസിലോട്ട് കാണുന്ന സാക്കുകളാണ് ട്രാൻസ് സാക്സ് എന്ന് പറയുന്നത്. ഇനി ഈ മൂന്നെണ്ണത്തിലും നടക്കുന്ന പ്രോസസ്സുകൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു സെല്ലിൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലാണ്, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലാണ്. ബിക്കോസ് ഇറ്റ് ഇസ് അറ്റാച്ച്ഡ് വിത്ത് ദ റൈബോസോംസ്. അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലാണ് ഈ പ്രോട്ടീൻസ് ഫോം ചെയ്യുക. ഈ പ്രോട്ടീൻസിനെ സോർട്ട് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് വിടുന്നത് ഗോൾജി ബോഡിയാണ്. അതിനുവേണ്ടി ഈ ഗോൾജി അപ്പാരറ്റസ് എന്താ ചെയ്യുക? ഈ പ്രോട്ടീനെ, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്ന് വരുന്ന ഈ പ്രോട്ടീനെ മോഡിഫൈ ചെയ്യും. അപ്പോൾ മോഡിഫൈ ചെയ്യുക എങ്ങനെ? ഗ്ലൈക്കോസിലേഷൻ വഴി, അതിനകത്ത് നിന്ന് ചില പോളിസാക്കറൈഡ് റെസിഡ്യൂസ് റിമൂവ് ചെയ്യുക വഴിയൊക്കെ അത് ഈ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്ന് വരുന്ന പ്രോട്ടീനെ മോഡിഫൈ ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് മാർക്ക്ഡ് അല്ലെങ്കിൽ ലേബൽ ചെയ്യാണ്. വിവിധ തരത്തിലാണ് ലേബലിംഗ് നടക്കുക. അപ്പോൾ ആ ലേബലിംഗ് അനുസരിച്ചിരിക്കും ഈ വെസിക്കൾ എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് ഏതൊരു പ്രോട്ടീനും റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അതൊരു ടാഗുമായിട്ടാണ് വരിക. ഓക്കെ, ആ ടാഗ് എന്ന് പറയുന്നത് അതിനകത്തേക്ക് ഒരു ഒളിഗോസാക്കറൈഡ് ഗ്രൂപ്പ് കോവാലൻ്റ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ വിച്ച് എവർ പ്രോട്ടീൻ ഇസ് സെക്രീറ്റഡ് ഫ്രം ദി റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം വിൽ ബി അസോസിയേറ്റഡ് വിത്ത് ബ്രാഞ്ച്ഡ് ഒളിഗോസാക്കറൈഡ് വിച്ച് ഇസ് കോവാലൻ്റ്ലി ലിങ്ക്ഡ് ടു ഇറ്റ്. ആൻഡ് ദിസ് ബ്രാഞ്ച്ഡ് ഒളിഗോസാക്കറൈഡ് വിൽ ബി കൺസിസ്റ്റിംഗ് ഓഫ് 14 sugars. 14 sugars ആണ് അതിലുള്ളത്. അതിൽ രണ്ടെണ്ണം എൻ അസിറ്റൽ ഗ്ലൂക്കോസ് അമീനാണ്. 2 will be N-acetyl glucosamine. 9 will be mannose. 3 will be glucose. അപ്പോൾ 2 N-acetyl glucosamine, 9 mannose and 3 glucose. അപ്പോൾ ആകെ 14. ഇത് ശരിക്കും പ്രോട്ടീനുകളുടെ ഈ സിന്തസൈസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീനുകളിൽ അസ്പെരാജീൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അസ്പെരാജീൻ റെസിഡ്യൂസുമായിട്ടാണ് ഈ ഒളിഗോസാക്കറൈഡ് ലിങ്ക് ചെയ്യുക. ഈ രീതിയിലാണ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ പ്രോട്ടീൻ ഉണ്ടാവുക, ഗ്ലൈക്കോ പ്രോട്ടീൻ ഉണ്ടാവുക. റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സിങ് നടക്കും. അതായത് ഈ 3 glucose റിമൂവ് ചെയ്യും. 3 glucose റിമൂവ് ചെയ്യുമ്പോൾ ശരിക്കും അതിനകത്തിപ്പോൾ 11 sugars ഉള്ളൂ. അതായത് 2 N-acetyl glucose അമീനും 9 mannose. ഈ രീതിയിലാണ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്ന് ഈ ഗ്ലൈക്കോ പ്രോട്ടീൻ ഗോൾജി കോംപ്ലക്സിലേക്ക് വരും. അപ്പോൾ ഗോൾജി കോംപ്ലക്സിൽ കിട്ടുമ്പോൾ ദ പ്രോട്ടീൻ വിൽ ബി അസോസിയേറ്റഡ് വിത്ത് ആൻ ഒളിഗോസാക്കറൈഡ് വിച്ച് ഇസ് കൺസിസ്റ്റിംഗ് ഓഫ് 11 sugars, വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 N-acetyl glucose അമീൻ ആൻഡ് 9 mannose. നൗ ദേ വിൽ ബി പ്രോസസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ് ദാറ്റ് വിൽ ഡിറ്റർമിൻ ദ ഡെസ്റ്റിനി ഓഫ് ദീസ് പ്രോട്ടീൻസ്. അതായത് ഇത് 3 തരത്തിലാണ് മോഡിഫൈ ചെയ്യുക. ഇതിൽ ചില പ്രോട്ടീൻസ് എന്താകുക, അതിനകത്ത് മന്നോസ് റെസിഡ്യൂസ് ഉണ്ടല്ലോ, ആ മന്നോസ് റെസിഡ്യൂസിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യും. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഫോസ്ഫോറിലേഷൻ ഓഫ് മന്നോസ് മോളിക്യൂൾസ് ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോട്ടീൻസ് ഇപ്പോൾ ലേബൽ ചെയ്തു. എങ്ങനെ, അതായത് അവരിനി പോകേണ്ടത് ലൈസോസോംസിലേക്കാണ്. ദേ ആർ ലൈസോസോമൽ പ്രോട്ടീൻസ്. So we can say that phosphorylation of mannose residues acts like a signal to direct the proteins to lysosomes. Lysosome ilekku poganulla signal aanu adu. So that is one of the ways in which a glycoprotein is modified in the Golgi, that is phosphorylation of mannose molecules of glycoproteins. Adu varna adu cheyidhaniya they are destined to go to lysosomes. Randamatha modification aanu അതിനകത്ത് 5 mannose മോളിക്യൂൾസ് റിമൂവ് ചെയ്യുക. അത് കാറ്റലൈസ് ചെയ്യുന്നത് മന്നോസിഡേസസ് എന്ന് പറയുന്ന എൻസൈമാണ്. അതിലേക്ക് 2 acetyl glucosamine ആഡ് ചെയ്യുക. അത് നടത്തുന്നത് ഗ്ലൈക്കോസിൽ ട്രാൻസ്ഫറേസ് ആണ്. അപ്പോൾ രണ്ടാമത്തെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 5 molecule മന്നോസ് റിമൂവ് ചെയ്തിട്ട് 2 molecule അസിറ്റൽ ഗ്ലൂക്കോസമീൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഇത് റെസ്പെക്റ്റീവ്ലി കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് മന്നോസിഡേസസും ഗ്ലൈക്കോസിൽ ട്രാൻസ്ഫറേസസും ആണ്. ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷനാണ് നടക്കുന്നതെങ്കിൽ അവർ പോകേണ്ടത് ലൈസോസോംസിലേക്കല്ല, പകരം അവർ പ്ലാസ്മ മെംബ്രെയിനിലേക്കാണ് പോകേണ്ടത്. അതായത് എക്സോസൈറ്റോസിസ് വഴി പ്ലാസ്മ മെംബ്രെയിനിലേക്ക് പോയി അവിടുന്ന് എക്സോസൈറ്റോസിസ് വഴി പുറത്തേക്ക് എന്തോ സെക്രീറ്റ് ചെയ്യപ്പെടേണ്ട വെസിക്കിൾസാണിത്. അപ്പോൾ ആ ലേബലാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദേ ആർ ലേബിൾഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ആർ ഡെസ്റ്റിൻഡ് ഫോർ എക്സോസൈറ്റോസിസ് ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ. ഇനി 3rd മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൈക്കോപ്രോട്ടീൻസിലേക്ക് ഗാലക്ടോസ്, സയാലിക് ആസിഡ് ഇതൊക്കെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അഡീഷൻ ഓഫ് ഗാലക്ടോസ് ആൻഡ് സയാലിക് ആസിഡ് ടു ദ ഗ്ലൈക്കോപ്രോട്ടീൻസ്. അങ്ങനെയാണ് അവർ ലേബൽ ചെയ്യപ്പെട്ടതെങ്കിൽ അതിൻ്റെ അർത്ഥം ദേ ഹാവ് ടു റിമെയിൻ ഇൻ ദ സെൽ ഫോർ ഫ്യൂച്ചർ സെക്രീഷൻ. അപ്പോൾ 3 തരത്തിലുള്ള മോഡിഫിക്കേഷനാണ് നടക്കുക. ഓൾ ദീസ് 3 മോഡിഫിക്കേഷൻസ് ആർ കൈൻഡ്സ് ഓഫ് ലേബലിംഗ്. ഫസ്റ്റ് വൺ ഇസ് ദ ഫോസ്ഫോറിലേഷൻ ഓഫ് മന്നോസ് റെസിഡ്യൂസ് and that is destined to join the lysosome. Second is the removal of mannose molecules and addition of acetylglucosamine. So that is a signal to be transferred to the plasma membrane and later to be secreted as vesicles through exocytosis. മൂന്നാമത്തെ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഗാലക്ടോസ് ആൻഡ് സിയാലിക് ആസിഡ് ആണ്. ദാറ്റ് ഇസ് സ്റ്റോർഡ് ഫോർ ഫർദർ സെക്രീഷൻ. ഇനി ഈ 3 modifications 3 different regions നടക്കുക. ഇതിൽ ആദ്യത്തെ ഫോസ്ഫോറിലേഷൻ ഓഫ് മന്നോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് സിസ് സാക്കുകളാണ്. വെറാസ് 2rd modification മന്നോസ് റിമൂവലും അസിറ്റൽ ഗ്ലൂക്കോസമീൻ അഡീഷനും അത് നടക്കുന്നത് മീഡിയൽ സാക്കുകളിലാണ്. 3rd ഗാലക്ടോസ് ആൻഡ് സയാലിക് ആസിഡ് ആഡ് ചെയ്യുന്ന മോഡിഫിക്കേഷൻ നടക്കുന്നത് ട്രാൻസ് സാക്കിലാണ്. അപ്പൊ ഈ മൂന്ന് സാക്കുകളും അവരുടെ പൊസിഷനിൽ മാത്രമല്ല ഫംഗ്ഷനിലും അവർക്ക് വ്യത്യാസമുണ്ട്. സോ ദാറ്റ് ഇസ് ഹൗ യു ക്യാൻ ഡിഫറൻഷിയേറ്റ് ദ ത്രീ കൈൻഡ്സ് ഓഫ് സാക്സ് വിച്ച് ആർ സീൻ ഇൻ എ ലാമെല്ലാർ സ്റ്റാക്ക്. അപ്പോൾ ഓരോ സാക്കിൽ നിന്നും വെസിക്കിൾസ് ബഡ് ചെയ്തുകൊണ്ടിരിക്കും, അത് അടുത്ത സാക്കിനെ ജോയിൻ ചെയ്യും. അപ്പോൾ ദിസ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ്. ഇപ്പോൾ ഗ്ലൈക്കോ പ്രോട്ടീൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഈ ഒരു മെക്കാനിസം ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഗോൾജി ബോഡീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഈ ലാമെല്ലെ വാക്യൂൾസ് വെസിക്കിൾസിന് പുറമേ കുറച്ച് ട്രാൻസിഷൻ വെസിക്കിൾസ് അല്ലെങ്കിൽ ട്യൂബ്യൂൾസ് ഉണ്ട്. ഇതെന്താണ്? ഇതും മെംബ്രെയിൻ ബൗണ്ട് ബോഡീസാണ്. ഇത് കാണുന്നത് അവരുടെ ഫോമിംഗ് ഫേസിൻ്റെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഇടയിലുള്ളത്, അതായത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നാണ് ഫോം ചെയ്യണേ, അതിൻ്റെ ഇടയിൽ അതിൻ്റെയും ആ ഫോമിംഗ് ഫേസിൻ്റെ ഇടയിൽ കാണുന്ന മെംബ്രെയിൻ ബോണ്ട് ബോഡീസിനെയാണ് ട്രാൻസിഷൻ വെസിക്കിൾസ് അല്ലെ ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുക. ഇവരാണ് കൺവേർജ് ചെയ്ത് ഗോൾജിയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. സോ ദേ കൺവേർജ് അപ്പോൺ ദി ലാമെല്ലെ ഓഫ് ദി ഗോൾജി ആൻഡ് ഫോം എ പെർഫോറേറ്റഡ് ഓർ എ ഫെനസ്ട്രേറ്റഡ് പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചർ. അപ്പോൾ ഇത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഇവരാണ് ഫ്യൂസ് ചെയ്ത് പുതിയ ലാമെല്ലെ ഉണ്ടാകുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാ? കാരണം മെച്ചൂറിംഗ് ഫേസിൽ നിന്ന് ലാമെല്ലെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക വെസിക്കിൾസായിട്ട്, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഫോമിംഗ് ഫേസിൽ ഇത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് ട്രാൻസിഷൻ വെസിക്കിൾസ് ഉണ്ടാവും, അത് ഈ ലാമെല്ലേനെ ജോയിൻ ചെയ്ത് ഫൈനലി അത് പുതിയ ലാമെല്ലെ ആയിട്ട് മാറും. ഇനി ഈ മെച്ചൂറിംഗ് ഫേസിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ പേരാണ് GERL കോംപ്ലക്സ് എന്ന് പറയുന്നത്. GERL കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി കോംപ്ലക്സ് ഓർ എ സിസ്റ്റം ഫൗണ്ട് ഇൻ എ സെൽ വിച്ച് ഇൻവോൾവ്സ് ത്രീ ഓർഗനൽസ് വിച്ച് ആർ ദി ഗോൾജി അപ്പാരറ്റസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ദ ലൈസോസോംസ്. സോ ഇറ്റ് ഇസ് കോൾഡ് എസ് ഗോൾജി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ലൈസോസോം കോംപ്ലക്സ് വിച്ച് ഇസ് ഓൾസോ കോൾഡ് എസ് എ GERL സിസ്റ്റം. അതിൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ എൻഡോസൈറ്റോസിസ്, എക്സോസൈറ്റോസിസ് ഒക്കെ നടത്തുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഇസ് കൺസേൺഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് പ്രോട്ടീൻസ് അല്ലേ. രണ്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലുണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലുണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലുണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രോട്ടീൻ സിന്തസിസ് സെക്രീഷനൊക്കെയാണ് നടത്തുന്നതെങ്കിൽ, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ലിപ്പിഡ് സിന്തസിസ്, ഡ്രഗ് ഡിറ്റോക്സിഫിക്കേഷനൊക്കെയാണ് നടത്തുക. അപ്പോൾ അതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ജോലി. അവർ സിന്തസിസാണ് നടത്തുക. ഗോൾജി അപ്പാരറ്റസ് എന്താ ചെയ്യുക? അതിനെ പാക്ക് ചെയ്ത് ഓരോരോ ഡെസ്റ്റിനേഷൻസിലേക്ക് വിടുകയാണ് ഗോൾജി അപ്പാരറ്റസ് ചെയ്യുക. സോ യു ക്യാൻ കോൾ ദ ഗോൾജി ടു ബി ദി package center of the cell where the molecules are packed for further secretion. So it is sorting the proteins. ഇനി ലൈസോസോം എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ലൈസോസോം ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള മെംബ്രെയിൻ ബോണ്ട് ഓർഗനലാണ്. അതിനകത്ത് നിറയെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് സെല്ല് എൻഡോസൈറ്റോസിസ് നടത്തിയിട്ടുള്ള വല്ല ബാക്ടീരിയയോ വൈറസോ അല്ലെങ്കിൽ സെല്ലിൽ തന്നെ വോൺ ഔട്ട് ആയിട്ടുള്ള വല്ല ഓർഗനൽസോ വേസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന ഓർഗനലാണ് ലൈസോസോം എന്ന് പറയുന്നത്. അപ്പോൾ ലൈസോസോം ശരിക്കും പറഞ്ഞാൽ ഒരു സ്കാവഞ്ചർ ബാഗ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം സെല്ലിനകത്തെ. അപ്പോൾ ഈ മൂന്ന് ഓർഗനലും കൂടി ചേർന്നിട്ട് ഒരു സിസ്റ്റമായിട്ട് ദ ക്യാരി ഔട്ട് പ്രോസസ്സസ് സച്ച് ആസ് എൻഡോസൈറ്റോസിസ് ഓഫ് ഇൻ്റേർണൽ മെറ്റീരിയൽ, എക്സ്റ്റേണൽ മെറ്റീരിയൽസ്, പുറത്തു നിന്നുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ എൻഡോസൈറ്റോസിസ് ഹെൽപ്പ് ചെയ്യും. എക്സോസൈറ്റോസിസ് ഓഫ് ഇന്റേർണൽ സബ്സ്റ്റൻസസ് ആൻഡ് ദ സിന്തസിസ് ആൻഡ് റീസൈക്ലിംഗ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ദ റിമൂവൽ ഓഫ് വേസ്റ്റ്. ഇതൊക്കെയാണ് എന്താ ഈ GERL സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ. എൻഡോസൈറ്റോസിസ്, എക്സോസൈറ്റോസിസ് ആൻഡ് റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ്. എൻഡോസൈറ്റോസിസിന് എക്സാമ്പിൾ എന്താണ്? ഇപ്പം എന്തെങ്കിലും ഒരു സെൽ ഈറ്റിംഗ് എന്ന് പറയും, അല്ലെ സെൽ ഡ്രിങ്കിങ്, ഒരു സോളിഡ് സബ്സ്റ്റൻസിനെ സെൽ എൻഗൾഫ് ചെയ്യുന്നതോ ഒരു ലിക്വിഡ് സബ്സ്റ്റൻസിനെ എൻഗൾഫ് ചെയ്യുന്നതോ ഒക്കെ എൻഡോസൈറ്റോസിസ് ആണ്. എക്സോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സെല്ലിൽ നിന്നും പുറത്തേക്ക് കളയുന്നതാണ്. റൈബോസോമിലും റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലും ഒക്കെ സിന്തസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോട്ടീൻ പുറത്തേക്ക് കളയുന്നതാണ്. ദാറ്റ് ഇസ് കോൾഡ് ആസ് എക്സോസൈറ്റോസിസ്. അപ്പോൾ എൻഡോസൈറ്റോസിസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ എൻഡോസൈറ്റോസിസ് നടന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റിനെ ഡൈജസ്റ്റ് ചെയ്യാനൊക്കെയാണ് ലൈസോസോംസ് ഹെൽപ്പ് ചെയ്യുക. സോ ദേ ആർ ഓൾ ബിലീവ് ടു ആക്ട് ആസ് എ സിസ്റ്റം വിച്ച് ഇസ് കോൾഡ് ആസ് എ GERL സിസ്റ്റം. നൗ ഗോൾജി വെസിക്കിൾസ് നമ്മളിപ്പോൾ ഗോൾജി ലമല്ലയെ കുറിച്ച് ഇതുവരെ പറഞ്ഞത് ഗോൾജി വെസിക്കിൾസ് ഉണ്ട്. രണ്ട് തരം വെസിക്കിൾസ് ഉള്ളത് സ്മൂത്ത് സർഫസ്ഡ് വെസിക്കിൾസും റഫ് സർഫസ്ഡ് വെസിക്കിൾസും. സ്മൂത്ത് സർഫസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് വേറെ ഗ്രാനിയൂൾസ് ഒന്നും ഉണ്ടാവില്ല. റഫ് സർഫസ് എന്ന് പറഞ്ഞാൽ ഗ്രാനിയൂൾസ് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്മൂത്ത് സർഫസ്ഡ് വെസിക്കിൾസ് ആണ് കൂടുതൽ കാണാൻ, റഫ് സർഫസ്ഡ് വെസിക്കിൾസ് കുറവായിരിക്കും. ഇനി ഗോൾജി ബോഡിയുടെ ചുറ്റും ഒരു ഏരിയ ഉണ്ട്, ദ ഏരിയ സറൗണ്ടിങ് ദ ഗോൾജി ബോഡി. അവിടെ റൈബോസോംസ്, മൈറ്റോകോൺഡ്രിയ, ഗ്ലൈക്കോജൻ ഒക്കെ ആബ്സെൻ്റ് ആയിരിക്കും. ആ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് സോൺ ഓഫ് എക്സ്ക്ലൂഷൻ. സോ ഇറ്റ് ഇസ് ദ ഏരിയ സറൗണ്ടിങ് ദ ഗോൾജി ബോഡി വെർ റൈബോസോംസ്, മൈറ്റോകോൺഡ്രിയ ആൻഡ് ഗ്ലൈക്കോജൻ ഇസ് അപ്പാരൻ്റ്ലി ആബ്സെൻറ്റ്. ഇനി ഗോൾജി ബോഡിയുടെ കെമിക്കൽ കമ്പോസിഷൻ പറയുകയാണെങ്കിൽ, യു കനോട്ട് സേ ദാറ്റ് ദർ ഇസ് എ സ്റ്റേബിൾ കെമിക്കൽ കമ്പോസിഷൻ ഫോർ ദ ഗോൾജി. ഇറ്റ് ഇസ് ഓൾവേസ് ചേഞ്ചിങ്. എനിവേ, ഇറ്റ് ഹാസ് എ മെംബ്രെയിൻ വിച്ച് ഇസ് മേഡപ്പ് ഓഫ് ലിപ്പോ പ്രോട്ടീൻസ്. ഇറ്റ് ഇസ് ലാമിനാർ ആൻഡ് ഫ്ലൂയിഡ് മൊസൈക് ടൈപ്പ് ഓഫ് മെംബ്രെയിൻ. ആ മെംബ്രെയിനിൽ പ്രോട്ടീൻസും ഉണ്ട്, ഫോസ്ഫോ ലിപ്പിഡ്സും ഉണ്ട്. ഏകദേശം 1:1 റേഷ്യോയിലാണ്. സോ പ്രോട്ടീൻസ് ആൻഡ് ഫോസ്ഫോ ലിപ്പിഡ്സ് ഓൾമോസ്റ്റ് എക്സിസ്റ്റ് ഇൻ ദ 1:1 റേഷ്യോ. അതിനകത്ത് എന്തൊക്കെയുണ്ട് മെംബ്രെയിനിൽ? കൊളസ്ട്രോൾ, കൊളസ്ട്രോൾ എസ്റ്റേഴ്സ്, കരോട്ടിനോയിഡ്സ്, ഫ്രീ ഫാറ്റി ആസിഡ്സ്, ട്രൈഗ്ലിസറൈഡ്സ്, മ്യൂക്കോപോളിസാക്രൈഡ്സ്, വൈറ്റമിൻ സി, ഇതൊക്കെയാണ് ഗോൾജിയുടെ ഉള്ളിലുള്ള കണ്ടൻസ്. ഈ മെംബ്രെയിനിലെ പ്രോട്ടീൻസിനും ഫോസ്ഫോ ലിപ്പിഡ്സിനും പുറമെ ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് കൊളസ്ട്രോൾ, കൊളസ്ട്രോൾ എസ്റ്റേഴ്സ്, കരോട്ടിനോയിഡ്സ്, ഫ്രീ ഫാറ്റി ആസിഡ്സ്, ട്രൈഗ്ലിസറൈഡ്സ്, മ്യൂക്കോപോളിസാക്രൈഡ്സ്, വൈറ്റമിൻ സി എക്സെട്ര. ഇതുകൂടാണ്ട് ചില എൻസൈംസ് ഉണ്ട് ഗോൾജിയിൽ. They are thiamine pyrophosphatase or TPP, glycosyl transferase, glycoproteins and glycolipids ok endakan avashyamaya glycosyl transferase, acid phosphatase, ATPase, ADPase, CDPase porthe enzymes, lysosome undaganulla lysosomil ulla digestive enzymes idokke golgi il undavum karanam golgi nanu lysosomes form cheya. Appo rough endoplasmic reticulathina അല്ലെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് ഗോൾജി ഫോം ചെയ്തു, അതിൽ നിന്ന് ലൈസോസോംസ് ബഡ് ഓഫ് ചെയ്തു. അപ്പോൾ ലൈസോസോമൽ എൻസൈംസ് ഉണ്ടായിരിക്കും ഗോൾജിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഗോൾജിയിലുള്ള എൻസൈംസ്: ടി പി പി, ഗ്ലൈക്കോസിൽ ട്രാൻസ്ഫറേസ്, ആസിഡ് ഫോസ്ഫറ്റേസസ് ആൻഡ് ലൈസോസോമൽ എൻസൈംസ്. ഇനി ഗോൾജി ബോഡിയുടെ ബയോസിന്തസിസിനെ കുറിച്ച്, ബയോജെനസിസിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ്സ് ആണ്. ഗോൾജി എപ്പോഴും കോൺസ്റ്റൻ്റ്ലി ഫോം ചെയ്യുക, ബ്രേക്ക് ഡൗൺ ചെയ്യുക, റീഫോം ചെയ്യുക, ഇങ്ങനെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തിലാണ് ഗോൾജി ബോഡി നിൽക്കുന്നത്. അത് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഡിനോവോ, പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത് ഈ പറയുന്ന ഓർഗനൽസിൽ നിന്നൊക്കെ. ഡിനോവോ സിന്തസിസ് അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ഗോൾജി ബോഡി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് മെംബ്രെയിൻസ് ആയ പ്ലാസ്മ മെംബ്രെയിൻ, ഇൻ പ്ലാസ്മ മെംബ്രെയിനിൽ നിന്ന് ഇൻവാജിനേഷൻ വഴി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് വെസിക്കിൾസ് ആയിട്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിനിൽ നിന്ന് വെസിക്കിൾസ് ആയിട്ട്, ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. സോ ദിസ് ഇസ് കൺസിഡേർഡ് ടു ബി വൈഡ്ലി ആക്സെപ്റ്റഡ്. അതായത് ദ ഫോർമേഷൻ ഓഫ് ഗോൾജി ഫ്രം റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലാർ സിസ്റ്റം, ദാറ്റ് ഇസ് കോൾഡ് ആസ് എ ജി ഇ ആർ എൽ കോൺസെപ്റ്റ്. അപ്പോൾ ഇതാണ് ഏറ്റവും ആക്സെപ്റ്റഡ് ആയിട്ടുള്ളത്. പിന്നെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്നാണ് ഗോൾജി ലമല്ലെ ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നും കോൺസെപ്റ്റ് ഉണ്ട്. ബിക്കോസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഇൻ ടേൺ അറൈസസ് ഫ്രം ദ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. സോ ദീസ് ആർ ദ കോൺസെപ്റ്റ്സ് റിഗാർഡിംഗ് ദ ഒറിജിൻ ഓഫ് ഗോൾജി: ഡിനോവോ സിന്തസിസ്, ബൈ ഡിവിഷൻ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് ഗോൾജി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് മെംബ്രെയിൻ സച്ച് എസ് പ്ലാസ്മ മെംബ്രെയിൻ ബൈ ഇൻവാജിനേഷൻ, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആസ് വെസിക്കിൾസ് ഓർ ഫ്രം ന്യൂക്ലിയർ മെംബ്രെയിൻ ആസ് വെസിക്കിൾസ്. ഇറ്റ് ഇസ് ഓൾസോ ബിലീവ് ദാറ്റ് ദ ഗോൾജി ലമല്ലെ അറൈസ് ഫ്രം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആൻഡ് ആഫ്റ്റർവേർഡ്സ് ദ ബഡ് ഓഫ് ടു ഫോം വെസിക്കിൾസ് ആൻഡ് വാക്യൂൾസ്. സോ ദീസ് ആർ ദ കോൺസെപ്റ്റ്സ് ഓഫ് ഒറിജിൻ ഓഫ് ഗോൾജി. ആൻഡ് ഫൈനലി ദി ഫങ്ഷൻസ് ഓഫ് ഗോൾജി. അവർ ശരിക്കും ഗോൾജി ബോഡി എന്ന് പറഞ്ഞാൽ സെല്ലിലെ കെമിക്കൽ ഫാക്ടറീസ് ആണ്, അല്ലെങ്കിൽ സെക്രട്ടറി സെൻറ്റേഴ്സ് ആണ്. സബ്സ്റ്റൻസസിനെ മോഡിഫൈ ചെയ്ത്, ഉണ്ടാകുന്ന പ്രോട്ടീൻസിനെ മോഡിഫൈ ചെയ്ത് സ്റ്റോർ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്യുന്ന സ്ഥലമാണ് ശരിക്കും ഗോൾജി ബോഡി എന്ന് പറയുന്നത്. ഈ പാക്കിംഗ് സെക്രട്ടറി വെസിക്കിൾസിൻ്റെ രൂപത്തിലാണ് മെയിൻലി നടക്കുക. ഇനി ഇപ്പോൾ എന്തൊക്കെയാ ഫങ്ഷൻ? അതായത് ഇതൊരു ശരിക്കും സെല്ലിലെ ഒരു കമ്പാർട്ട്മെൻ്റ് ആണ്, ഏത് സിന്തസൈസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീൻസിനെ മോഡിഫൈ ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും ഒക്കെ. ഇവിടെ മ്യൂക്കോപോളിസാക്രൈഡ്സ്, ഗ്ലൈക്കോപ്രോട്ടീൻസ്, ഗ്ലൈക്കോലിപ്പിഡ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ബൈ ദ അഡീഷൻ ഓഫ് ഗ്ലൈക്കോസിൽ റെസിഡ്യൂസ് ടു പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് എക്സെട്ര. അപ്പോൾ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഗ്ലൈക്കോസിൽ ട്രാൻസ്ഫറേസസ് ആണ്. ഇതിനു വേണ്ടിയുള്ള ഷുഗർ യൂണിറ്റ്സ് സപ്ലൈ ചെയ്യുന്ന മോളിക്യൂൾ ശരിക്കും UDP ഗ്ലൂക്കോസ് ആണ്. മോഡിഫിക്കേഷൻ ബൈ ഗ്ലൈക്കോസിലേഷൻ, അത് നടക്കുന്നത് ഗോൾജിയിലാണ്. യു ക്യാൻ സേ കൈൻഡ് ഓഫ് പ്രോസസ്സിങ് ഓർ മോഡിഫിക്കേഷൻ. പിന്നെ ഹോർമോൺസ്, ആൻറ്റിബോഡി, യോക്ക്, എഗ്ഗിലെ യോക്ക് ഗ്രാന്യൂൾസ്, ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സ്, ഇതൊക്കെ സെല്ലിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ഗോൾജിയുടെ ആണ്. മ്യൂക്കസ്, മിൽക്ക്, പിന്നെ തൈറോക്സിൻ പോലത്തെ ഹോർമോൺസ്, ഇതൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ഗോൾജിയുടെ ഫംഗ്ഷനാണ്. പിന്നെ ചില എൻസൈംസ് സൈമോജൻസ് ആയിട്ട് റിലീസ് ചെയ്യുക, അതായത് ഇനാക്റ്റീവ് പ്രിക്കേഴ്സേഴ്സ് ആയിട്ടാണ് എൻസൈം റിലീസ് ചെയ്യുക, എന്നിട്ടാണ് പിന്നെ അത് ആക്റ്റീവ് ആകുള്ളൂ. പെപ്സിനോജൻ, പ്രോറെനിൻ, കൈമോട്രിപ്സിനോജൻ, ട്രിപ്സിനോജൻ എക്സെട്ര, അതൊക്കെ സൈമോജൻസ് ആണ്, അതായത് ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈംസ് ആണ്, പിന്നീടാണ് അത് ആക്റ്റീവ് ആവുക. അപ്പോൾ ഈ സൈമോജൻ ഗ്രാന്യൂൾസ്, മെലാനിൻ ഗ്രാന്യൂൾസ്, പിഗ്മെൻറ്റ് ഗ്രാന്യൂൾസ് ആയിട്ടുള്ള മെലാനിൻ ഗ്രാന്യൂൾസിനെയൊക്കെ പാക്ക് ചെയ്യുന്നത് ഗോൾജി ബോഡിയിൽ വെച്ചിട്ടാണ്, ഫോർമേഷൻ ആൻഡ് പാക്കിംഗ്. പിന്നെ സെല്ലിലെ മൈക്രോ ബോഡീസ്, അതുപോലെ ലൈസോസോംസ്, ഇതൊക്കെ ഗോൾജി ബോഡിയിലാണ് പാക്ക് ചെയ്ത് വിടുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സ്പേമിന്, ഒരു ഡെവലപ്പിംഗ് ആനിമൽ സ്പേമിന് ഒരു ഹെഡ്, ഒരു ക്യാപ്പുണ്ട്. ക്യാപ്പിൻ്റെ പേര് ആക്രോസോം ക്യാപ്പ് എന്നാണ്. അവിടെയുള്ള എൻസൈംസ് ആണ് ശരിക്കും എഗ്ഗിനെ പെനട്രേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ആ ആക്രോസോം ക്യാപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് ഗോൾജി കോംപ്ലക്സിനാണ്. അപ്പോൾ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഫെർട്ടിലൈസേഷൻ പ്രോസസ് ബിക്കോസ് ഇറ്റ് ഇസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ആക്രോസോം ഇൻ ദ ഡെവലപ്പിംഗ് ആനിമൽ സ്പേം. അതുപോലെ തന്നെ ഓവത്തിലും ഉണ്ട്. ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് ദർ വിൽ ബി മൂവ്മെൻറ്റ് ഓഫ് ഗ്രാന്യൂൾസ് ഇൻസൈഡ് ദ കോർട്ടെക്സ് ഓഫ് ദ എക്സൈറ്റോപ്ലാസം, ആൻഡ് ദീസ് ഗ്രാന്യൂൾസ് ആർ കോൾഡ് ആസ് കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് വിച്ച് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഡ്യൂറിംഗ് ഫെർട്ടിലൈസേഷൻ. ഈ കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് ഉണ്ടാവുന്നതും ഗോൾജി ബോഡിയിൽ നിന്നാണ്. അതുപോലെ ഡെവലപ്പിംഗ് ഓസൈറ്റ്സിൽ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഉണ്ടാകുന്നതൊക്കെ ഗോൾജി ബോഡീസ് നിന്നാണ്. പിന്നെ റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ്, അതൊക്കെ ഗോൾജിയുടെ ഫംഗ്ഷനാണ്. ഇപ്പോൾ പ്ലാന്റ് സെല്ലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സെൽ വാൾ പോളിസാക്രൈഡ്, പ്ലാന്റ് സെൽ വാളിലുള്ള പെക്റ്റിൻ, ഇതൊക്കെ ഉണ്ടാകുന്നത് ഗോൾജി നിന്നാണ്. പിന്നെ പ്ലാന്റ്സിലൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, പ്ലാനിൻ്റെ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ഇങ്ങനെ പ്ലാസ്മ മെമ്പറി ഇൻവാജിനേറ്റ് ചെയ്യുകയല്ല ചെയ്യുക, ആനിമൽ സെല്ലിലൊക്കെ പ്ലാസ്മ മെമ്പറി ഇൻവാജിനേറ്റ് ചെയ്യുക ചെയ്യുക, ഒരു ഫറോ ഉണ്ടാവുക ചെയ്യുക, എന്നിട്ട് ആ ഫറോ ഡീപ്പൻ ചെയ്തിട്ട് സെല്ല് ഡിവൈഡ് ചെയ്യുക. വേറെ പ്ലാന്റ് സെൽസിൽ സെല്ലിൻ്റെ നടുക്ക് സെൽ പ്ലേറ്റ് ഉണ്ടാവും, ആ പ്ലേറ്റ് പുറത്തോട്ട് വളർന്നിട്ടാണ് സെല്ല് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ സെൽ പ്ലേറ്റ് ഫോർമേഷൻ നടക്കുന്നത് ഗോൾജി കോംപ്ലക്സിൽ നിന്നാണ്. അത് ഗോൾജിയുടെ മെംബ്രെയിൻസ്, മെംബ്രെയിൻ വെസിക്കിൾസ് കണ്ടൻസ് ചെയ്തിട്ടാണ് സെൽ പ്ലേറ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം ഏതൊക്കെയാണ് ആനിമൽ ഗോൾജി ബോഡിയിൽ നിന്ന് സിന്തസൈസ് ചെയ്യപ്പെടുന്ന കോമ്പൗണ്ട്സ്. ഇപ്പോൾ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് തൈറോ ഗ്ലോബുലിൻ ആയിട്ട് ആണത് സിന്തസൈസ് ചെയ്യപ്പെടുക തൈറോക്സിൻ. പിന്നെ നമ്മുടെ ഇൻഡസ്റ്റൈനിലും ഒക്കെയുള്ള ഗോബ്ലറ്റ് സെൽസിലെ മ്യൂക്കസ്, ലിവറിൽ നിന്ന് ലിപ്പിഡ്സ്, നമ്മുടെ ഇൻഡസ്റ്റൈനിലെ ബ്രണ്ണേഴ്സ് ഗ്ലാൻസിൽ നിന്ന് എൻസൈംസ്, മാമറി ഗ്ലാൻസിൽ നിന്ന് മിൽക്ക്, പിന്നെ ഈ പറയുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ്, നെർവ് സെൽസിൽ നിന്ന് അസിറ്റൈൽ കൊളീൻ, ഇതൊക്കെ സിന്തസൈസ് ചെയ്യപ്പെടുന്നത് ഗോൾജി ബോഡിയുടെ സഹായത്തോടു കൂടിയാണ്. സോ ദിസ് ഫിനിഷസ് ദ ഫങ്ഷൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഗോൾജി ബോഡീസ്.